2020 May 20 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 5 പേജിൽ നിന്ന് ഓപ്പറേഷൻ ഒഴിപ്പിക്കൽ ഫ്ളാഷ് ബാക്കിൽ MH വിഷ്ണു എഴുതുന്നു. 6.14 ലക്ഷം കോടി രൂപയിൽ എത്ര പൂജ്യമുണ്ടാവും? എളുപ്പത്തിൽ കൂട്ടിയെടുക്കാനാവില്ല. ഇത്രയും പണമാണ് കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെ പ്രവാസി ഇന്ത്യക്കാർ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഈ തുകയിൽ 5.5% വാർഷിക വളർച്ചയും ഉണ്ടാകുന്നു. കേരളം, മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക സംസ്ഥാനങ്ങളിലേക്കാണ് പ്രവാസി പണത്തിന്റെ ഒഴുക്ക് ഏറെയും. നമ്മുടെ സമ്പദ്ഘടനയെ ചലനാത്മകമാക്കുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന ഈ പണമാണ്. പക്ഷേ കോവിഡ് മഹാമാരി വിദേശ രാജ്യങ്ങളിൽ ജീവനുകൾ കൊയ്തെടുത്തപ്പോൾ പ്രവാസികളെ കാര്യമായി സഹായിക്കാൻ നമുക്കായില്ല. ഇന്ത്യയിലെത്തിച്ച മൃതദേഹങ്ങൾ പോലും മടക്കി അയച്ച് തുടക്കത്തിൽ നാം അവരോട് അനീതി കാട്ടി. പിന്നീട് അവർക്ക് നാട്ടിലെത്താൻ വിമാനങ്ങൾ അയച്ചെങ്കിലും പണം ഈടാക്കിയത് കല്ലുകടിയായി. കേരളത്തിൽ കോവിഡ് മരണം 4 മാത്രമാണെങ്കിൽ ലോകത്താകെ മരിച്ചത് 105 മലയാളികളാണ്. ഗൾഫിൽ മാത്രം മരണം 60. UAE 43 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഈ സാഹചര്യത്തിലാണ് 4.5 ലക്ഷത്തിലേറെ മലയാളി പ്രവാസികൾ ജന്മനാടിന്റെ കരുതലിലേക്കെത്താൻ തിരക്കുകൂട്ടിയത്. മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ 1-2 ചാർട്ടേഡ് വിമാനങ്ങൾ അയച്ച് കൊണ്ടുവരാവുന്ന സമൂഹമല്ല പ്രവാസി ഇന്ത്യക്കാർ. 1.5 കോടി ഇന്ത്യക്കാരുണ്ട് വിദേശത്ത്. മടങ്ങാൻ കാത്തു നിൽക്കുന്ന 4.5 ലക്ഷം മലയാളികൾ മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കൂടി കണക്കിലെടുക്കുമ്പോൾ രാജ്യത്തിന് താങ്ങാനാവാത്ത ദൌത്യമായി ഇത് മാറും. രാജ്യത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി കൂടി പരിഗണിക്കുമ്പോൾ ചാർട്ടേഡ് വിമാനങ്ങളിലെ സൌജന്യ യാത്ര സങ്കല്പം മാത്രമായി മാറി. വിൽക്കാൻ വെച്ചത് വേണ്ടപ്പെട്ടതായി. പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള പ്രത്യേക ദൌത്യം ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന എയർ ഇന്ത്യയാണ്. പ്രതിദിനം 26 കോടി നഷ്ടമുണ്ടാക്കുന്ന എയർ ഇന്ത്യ വാങ്ങാനാളില്ലെങ്കിൽ പൂട്ടാൻ നിശ്ചയിച്ചിരിക്കുകയാണ് കോവിഡിന്റെ വിളയാട്ടം. ഒരു വശത്തേക്ക് കാലിയായി പറക്കുന്ന സർവീസായതിനാൽ ഇന്ധനക്കാശെങ്കിലും കിട്ടാതെ എയർ ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതിനാലാണ് സാധാരണ നിരക്കിന്റെ ഇരട്ടിയോളം തുക പ്രത്യേക സർവീസുകൾക്ക് നിശ്ചയിച്ചതെന്നാണ് കേന്ദ്രം പറയുന്നത്. വിട ചൊല്ലാൻ തയ്യാറായി നിന്ന നഷ്ടരാജൻ രാജ്യം ഏൽപ്പിച്ച ദൌത്യം ഏറ്റെടുത്തു. കോവിഡിനെ കൂസാതെ പൈലറ്റുമാരും എയർ ഹോസ്റ്റസുമാരും അഭിമാനത്തോടെ വിദേശങ്ങളിലേക്ക് പറക്കുന്നു. പൈലറ്റുമാർ രോഗബാധിതരായിട്ടും തെല്ലും പതരാതെ എയർ ഇന്ത്യ സർവീസുകൾ കൃത്യമായി നടത്തുന്നു. മരണം താണ്ഡവമാടുന്ന അമേരിക്കയിലും ലണ്ടനിലും പറന്നിറങ്ങി പൌരന്മാരുമായി എയർ ഇന്ത്യ പറന്നുകൊണ്ടേയിരിക്കുന്നു. സമുദ്രസേതുവിന്റെ സർവീസ് ചാർജ്. കടൽ മാർഗം പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത നാവികസേന ഓപ്പറേഷൻ സമുദ്രസേതു വിജയകരമായി തുടങ്ങിയിട്ടുണ്ട്. യുദ്ധസമാന സാഹചര്യത്തിൽ കൂറ്റൻ യുദ്ധക്കപ്പലായ INS ജലാശ്വ ഇറക്കി മാലദ്വീപിൽ നിന്ന് 700 പൌരന്മാരെ എത്തിച്ചു. അഭിമാനകരമായ ദൌത്യമാണ് നാവികസേന നടത്തിയതെങ്കിലും മാലദ്വീപിൽ നിന്ന് എത്തിയവരിൽ നിന്ന് 3000 രൂപ സർവീസ് ചാർജായി ഈടാക്കിയത് കല്ലുകടിയായി. കൊച്ചിയിൽ നിന്ന് 900 കിലോമീറ്റർ മാത്രം അകലെയാണ് മാലദ്വീപ്. 30 മണിക്കൂർ യാത്ര. വിമാനത്തിൽ അരമണിക്കൂർ യാത്രയില്ല. കോവിഡിനെ പേടിച്ച് രാജ്യം വിട്ടുപോകുന്നവർ തൊഴിൽ രാജിവെച്ചോ ഉപേക്ഷിച്ചോ വേണം മടങ്ങാനെന്നാണ് മാലദ്വീപ് സർക്കാരിന്റെ ഉത്തരവ്. രാജിവെച്ച അധ്യാപകരിൽ നിന്ന് 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരം ഈടാക്കിയെന്നും വിവരമുണ്ട്. സാധാരണ തൊഴിലാളികളും അധ്യാപകരുമൊക്കെയാണ് മാലദ്വീപിൽ നിന്ന് ജോലിയും ജീവിതമാർഗവും നഷ്ടമായി മടങ്ങിയെത്തിയവർ. ഇവരിൽ നിന്നാണ് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സർവീസ് ചാർജ് ഈടാക്കിയത്. യുദ്ധവിമാനങ്ങൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പറന്ന് ആശുപത്രികൾക്ക് മുകളിൽ പൂക്കൾ വർഷിച്ച അത്രയും ചെലവ് ഈ യാത്രയ്ക്ക് ഉണ്ടാവുമായിരുന്നില്ല. ദക്ഷിണ നാവിക കമാൻഡിന്റെ ശാർദൂൽ, ഐരാവത് കപ്പലുകൾ ദുബായിൽ അനുമതി കാത്തുകിടക്കുകയാണ്. UAE ഫുജൈറ തുറമുഖത്ത് നിന്നും 3 ദിവസവും ദുബായിലെ ജബൽ അലി തുറമുഖത്ത് നിന്ന് 4 ദിവസവും യാത്രയുണ്ട് കൊച്ചിയിലേക്ക്. സാമൂഹിക അകലം പാലിച്ച് ശാർദൂലിലും ഐരാവതിലും 500 പ്രവാസികളെ കൊണ്ടുവരാം. മറ്റ് രാജ്യങ്ങളിലേക്ക് കപ്പലയച്ച് പ്രവാസികളെ എത്തിക്കുന്നത് കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആഴ്ചകളെടുക്കുന്ന കപ്പൽ യാത്ര രോഗവ്യാപനത്തിന് വഴിവെക്കുമെന്ന ആശങ്കയും ഉണ്ട്. കോരിത്തരിപ്പിക്കും യുദ്ധകാലത്തെ ആ ഒഴിപ്പിക്കൽ. ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശ കാലത്ത് ഇരു രാജ്യങ്ങളിൽ നിന്നുമായി 1.71 ലക്ഷം പൌരന്മാരെ സൌജന്യമായി ഒഴിപ്പിച്ച് ചരിത്രമെഴുതിയിട്ടുണ്ട് ഇന്ത്യ. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നായിരുന്നു ദൌത്യത്തിന്റെ പേര്. എം മാത്യൂസ് എന്ന ടൊയോട്ട സണ്ണി, മുൻമന്ത്രി തോമസ് ചാണ്ടി, കുവൈറ്റിലെ വ്യവസായി KTB മേനോൻ, അന്നത്തെ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, ജോർദാൻ ടൈംസിന്റെ പത്രാധിപരായിരുന്ന ഒറ്റപ്പാലത്തുകാരൻ ആനന്ദ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതല വഹിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറിയായിരുന്ന KP ഫാബിയാൻ, എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ വിജയൻ നായർ എന്നിങ്ങനെയുള്ള മലയാളികളായിരുന്നു വിമാനമാർഗമുള്ള ഏറ്റവും വലിയ ഒഴിപ്പിക്കലിന്റെ നായകർ. 1990-91 കാലത്ത് സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുത്ത് ഇറാഖിന്റെ പ്രവിശ്യയാക്കി മാറ്റിയപ്പോൾ ഇന്ത്യൻ എംബസി ഇല്ലാതെയായി. കുവൈറ്റ് സ്ഥാനപതിയെ ബസ്രയിലെ കോൺസുലേറ്റിലേക്ക് മാറ്റി. ടൊയോട്ട സണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു ചരിത്രമായി മാറിയ ആ എയർലിഫ്റ്റിംഗ്. യുദ്ധവിമാനങ്ങളും മിസൈലുകളും കൂസാതെ അമേരിക്കയുടെ ഭീഷണി വകവയ്ക്കാതെ വിദേശകാര്യമന്ത്രി ഐ കെ ഗുജറാൾ ബാഗ്ദാദിലേക്ക് പറന്നു. സദ്ദാം ഹുസൈനെ കണ്ട് കുവൈറ്റിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് സുരക്ഷിത പാതയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുവൈറ്റിലെയോ ബാഗ്ദാദിലെയോ വിമാനത്താവളങ്ങൾ തുറക്കാൻ അമേരിക്ക സമ്മതിച്ചില്ല. അമാൻ എയർപോർട്ട് തുറന്നു തരാൻ ഇന്ത്യ ജോർദാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോർദാൻ ടൈംസിന്റെ പത്രാധിപർ ആനന്ദ് വഴി രാജാവിനെ സ്വാധീനിച്ചു. ജോർദാൻ തലസ്ഥാനമായ അമാനിലേക്ക് ബസിലെത്തിച്ച് അവിടെ നിന്നാണ് ഇന്ത്യക്കാരെ എയർ ഇന്ത്യ വിമാനങ്ങളിൽ ഒഴിപ്പിച്ചത്. മുഴുവൻ ഇന്ത്യക്കാരെയും സൌജന്യമായി മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചു. മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റും കൊടുത്തു. കൂടെ 1000 രൂപ പോക്കറ്റ് മണിയും. 59 ദിവസമെടുത്ത് 488 വിമാനങ്ങളിലായി ഇന്ത്യക്കാരെയെല്ലാം നാട്ടിലെത്തിച്ചു. ഇന്ത്യൻ സ്കൂളുകളിൽ അഭയ ക്യാമ്പുകൾ തുറന്നും കുബൂസ് ഫാക്ടറികളിൽ നിന്ന് 1.5 മാസത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചും നഷ്ടപ്പെട്ട പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചും ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ ഉറപ്പാക്കിയും ടൊയോട്ട സണ്ണിയാണ് ആ ദൌത്യത്തിന് വഴിയൊരുക്കിയത്. ഒരു ദിവസം 14 വിമാനങ്ങൾ വരെ അമാനിൽ നിന്ന് പറന്നു. വ്യോമസേനാ വിമാനങ്ങൾ എയർ ഇന്ത്യയെ കൊണ്ട് ചാർട്ടർ ചെയ്യിപ്പിച്ചും വിമാനമാർഗം ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. ദൌത്യം അവസാനിച്ചപ്പോൾ മടങ്ങില്ലെന്നുറപ്പിച്ച 10,000 ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ ശേഷിച്ചത്. ഇന്ത്യക്കാരെ മാത്രമല്ല, യുദ്ധമുഖത്ത് കുടുങ്ങിയ പാകിസ്ഥാനികളെയും ഇന്ത്യ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചു.